ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളോട് ആകാശവും ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്ന ഭഗവാൻ അന്ത്യം പരിശുദ്ധൻ 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 വരങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാം വരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ കൂടുതരണം ചെയ്യുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ കൂടുതരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ ശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപി രാജാവേ നിനക്ക് സ്തുതി, ബാറഹിമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷ്ടം സ്വതരെ പോലെ ഭൂമിയിലുമാകണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങളോട് ശ്രമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നാൽ രാജ്യശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാവുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നിസ്തകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അനന്തരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുണ്ടായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ. ബാർഹിമോർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗീയപിതാവെ, അനുഗ്രഹീതമായ നൊയമ്പ് ഉപവാസങ്ങളുടെ ദിവസങ്ങളെ ദിവസങ്ങളിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും കനിവോടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ വഴി നടത്തണമേ. നിന്റെ കൃപയിലല്ലാതെ മറ്റങ്ങ് ഞങ്ങൾക്ക് ആശ്രയിപ്പാനില്ല. ദൈവമായ കർത്താവെ സന്ധി അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമേ. നീ വചന ശുശ്രൂഷയ്ക്കായിട്ട് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകാൽ ഞങ്ങൾക്ക് നിന്റെ തിരുവചനത്തിൽ നിന്ന് ഉരുക്കഴിച്ചു തരുന്ന ബഹുമാനപ്പെട്ട അച്ഛനും അനുഗ്രഹിക്കപ്പെടണമേ. പ്രിയപ്പെട്ട ദാസന്റെ വായിക്കൊരു കാവൽക്കാരനെ അതിനങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെ അവിടെ നിയമിക്കണമേ. വചനം പറയുവാനായിട്ട് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറച്ച് എല്ലാ കൃപയാലും കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ വിഭജിച്ചു നൽകുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണം. നിശുശ്രൂഷയിൽ താല്പര്യത്തോടും ഉത്സാഹത്തോടും ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹത്തോടും കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ നൊയമ്പ് ഉപവാസങ്ങളെ അവിടുന്ന് കൈക്കൊള്ളണമേ, അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ഈ ക്ലാസ് ദൈവനാമോഹത്തിനും ഞങ്ങളുടെ ആത്മീയ പോഷണത്തിനും മുഖാന്തരമായി തീരണമേ. നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ.
ബഹുമാനപ്പെട്ട അച്ഛൻ, സ്നേഹമുള്ള എല്ലാവരുമേ, നമ്മളുടെ ഈ ക്ലാസിന്റെ മൂന്നാം ദിവസത്തിലേക്കാണ്, മൂന്നാമത്തെ ബുധനാഴ്ചയാണ് നമ്മൾ ഇന്ന് സംബന്ധിക്കുന്നത്. ദീർഘമായ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. മൂന്നാം അധ്യായം 19 മുതലുള്ളതായ വാക്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടുന്ന സന്ദേശങ്ങൾ ഇതിൽ കൂടെ ലഭ്യമാകുവാനൊക്കെ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇതിൽ സംബന്ധിക്കണം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ ഓർപ്പിക്കാറുള്ളത് പോലെ തന്നെ, നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരിക്കണം നിർബന്ധമായും. മലയാളം അറിയാവുന്നവരത് ഫോളോ ചെയ്യുക, ഇംഗ്ലീഷ് അറിയാവുന്നവരത് ഫോളോ ചെയ്യുക. മലയാളം വായിക്കാൻ അറിയാവുന്നവർക്ക്, അറിയാത്തവർക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമ്മൾ മലയാളത്തിലാണ് കൂടുതൽ പറയുന്നതെങ്കിലും കുറച്ചൊക്കെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതിന്റെ അവസാനം, അല്ലെങ്കിൽ അത് കഴിഞ്ഞും നിങ്ങൾക്ക് ഇമെയിൽ അയച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള മാർഗത്തിൽ കൂടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ചോദിക്കാവുന്നതായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ 19 വരെയുള്ള വേദഭാഗത്തിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ന്യായപ്രമാണം എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് പ്രധാനമായിട്ടും വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ന്യായപ്രമാണം മൂലമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ന്യായപ്രമാണം കൂടാതെയുള്ള അവസ്ഥ, ഇങ്ങനെയുള്ള രണ്ട് അവസ്ഥകളെ സംബന്ധിച്ചുള്ള പ്രതിപാദനങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 19 മുതൽ ഉള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 19 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ.
ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായുമടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്.
അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് നീതീകരണമാണ്, ജസ്റ്റിഫിക്കേഷൻ. ദൈവസന്നിധിയിലുള്ള മനുഷ്യന്റെ നീതീകരണം എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ എല്ലാം ആഗ്രഹവും നമ്മുടെ എല്ലാം പ്രയത്നവും ഈ നീതീകരണമാണ്. ജസ്റ്റിഫിക്കേഷൻ ഈസ് അവർ അൾട്ടിമേറ്റ് ഗോൾ ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്. ജസ്റ്റിഫിക്കേഷൻ, അത് എങ്ങനെയാണ് ജസ്റ്റിഫിക്കേഷൻ, ദൈവസന്നിധിയിലുള്ള നീതീകരണം. അപ്പൊ അത് പൗലോസ്ലിയ ഇവിടെ അത് പറയുകയാണ്. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ സാൽവേഷൻ, വെരി ക്ലോസ് ടു സാൽവേഷൻ ആസ്പെക്ട്. ഇവിടെ പറയുന്നു നോബഡി, നോ ഫ്ലെഷ് ഈസ് ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ് ബൈ ദ ലോ. ദ ലോ ഓഫ് ജൂസ് ആണ് അല്ലേ, നമുക്കറിയാം ന്യായപ്രമാണം എന്ന് പറയുന്ന അതാണ്. അതുകൊണ്ട് ഈ ജൂസ് അവരെപ്പോഴും ചിന്തിക്കുന്നത് അവർക്ക് ന്യായപ്രമാണമുണ്ട്, ന്യായപ്രമാണം വഴിയായിട്ട് അവർക്ക് നീതീകരണം സാധ്യമാകാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവർക്ക് പറയാനായിട്ട് സാധ്യമല്ല. അപ്പം അവർ പറയുന്ന അവർക്ക് മാത്രമാണ്, ജെന്റൈൽസിന് അങ്ങനെ ഇല്ല, അവർക്ക് അവർ ന്യായപ്രമാണം ഇല്ലാത്തവരാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അവർക്ക് ന്യായപ്രമാണം ഇല്ലെങ്കിൽ പോലും അവരുടെ മനസാക്ഷി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടത് അത്രേ. അപ്പോൾ ഈ ദൈവസന്നിധിയിലെ മനുഷ്യന്റെ ഒരു പ്രയത്നവും മൂലം ഒരു നീതീകരണം സാധ്യമല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ജസ്റ്റിഫൈ ബിഫോർ ഗോഡ് ബൈ അവർ ആക്ഷൻസ് എന്നുള്ളതാണ്, അല്ലെ, ബൈ അവർ ലോ. ലോയും ആക്ഷനും ഒരുമിച്ച് പോകുന്നതാണ്. കാരണം ലോ എന്ന് പറയുന്നത് നിയമം അനുഷ്ഠിക്കാനുള്ളതാണ്. അപ്പൊ ആ നിയമ അനുഷ്ഠാനം മൂലം ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഒരു നിരാശാജനകമായ ഒരു വാക്യമല്ല. അല്ലെങ്കിൽ മനുഷ്യരാരും രക്ഷിക്കപ്പെടത്തില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടും ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടുമുള്ള പ്രത്യേകത എന്താണ്? പക്ഷേ പൗലോസ്ലിയ പറഞ്ഞു വരുന്നത് അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഇല്ല എങ്കിൽ പോലും അതിനുള്ള ഒരു വാതിൽ ഇവിടെ തുറക്കുകയാണ്, ഇല്ലയോ, ഒരു ഡോർ അവിടെ തുറക്കുകയാണ്, അതിലേക്ക് വരികയാണ്. എന്താണ്, എങ്ങനെയാണ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സാൽവേഷൻ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ദൈവത്തിന്റെ നീതി നമ്മൾ പ്രാപിക്കാനായിട്ട് ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുന്നതെന്നുള്ളത്, അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് വരികയാണ്. ഹിയർ പോൾ ഈസ് മേക്കിംഗ് എ ഗ്രൗണ്ട് ടു റിവീൽ ദ ന്യൂ വേ ടു ബി ജസ്റ്റിഫൈഡ്. അതാണ് പുതിയ വഴിയിലൂടെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാമെന്നുള്ള ഒരർത്ഥത്തിലേക്ക് പൗലോസ്ലിഹ ഇവിടെ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളായ ഒരു ജഡവും അവന്റെ സ്ഥലം നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത് അത് നിങ്ങൾക്കറിയാമല്ലോ. കാരണം ഈ നിയമം വരുമ്പോഴാണ് അതിന്റെ ലംഘനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ലംഘനങ്ങൾ അറിയാനുള്ള ഒരു സാധ്യതയാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ലംഘനങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയാണല്ലോ, അതായത് ഈ കുറ്റങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ പൗലോസ്ഫലം പറയുന്നു ന്യായപ്രമാണത്താൽ ഉണ്ടായ ഗുണമെന്ന് പറയുന്നത്, ഗുണമായാലും ദോഷമായത്, പാപത്തിന്റെ പരിജ്ഞാനം അത്രേ അതുകൊണ്ട് ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ഈ അവിടെ ഒരു പൗലോസ്ലിഹ അതിന്റെ ശരിയായ പോയിന്റ് അവിടെ പറയുകയാണ്. അപ്പൊ എല്ലാവരും ദൈവദേശ നഷ്ടപ്പെട്ടവരായി സർവ്വലോ ജഡവും ശിക്ഷായോഗ്യമായി എന്നുള്ളൊക്കെ അത് പറഞ്ഞിട്ട് പിന്നെ വരുന്നത് സോ ദർ ഈസ് എ ഡോർ ഫോർ ഗെറ്റിംഗ് ഗ്രേസ്, ദ അൺക്രിയേറ്റഡ് ഗ്രേസ് ഓഫ് ഗോഡ്, അത് വന്നിരിക്കുകയാണ്. അതെന്താണ്? അത് യേശു ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ അല്ലേ. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെ ലഭ്യമാകുന്ന ദൈവനീതി അത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇറ്റ് ഇസ് റിവീൽ ടു ഓൾ മെൻ, എല്ലാ മനുഷ്യർക്കും വെളിപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി ത്രൂ അവർ ഫെയ്ത്ത് ഇല്ലേ. ദ റൈറ്റസ്നെസ് ഓഫ് ഗോഡ് ഈസ് റിവീൽ ടു എവരി വൺ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ക്രിസ്തുവിലേക്ക് വരികയാണ്, ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിന് സാക്ഷികളാണ്. അതല്ലാതെ ഇത് ന്യായപ്രമാണത്തിൽ ദിസ് ഇസ് നോട്ട് ഡിസ്റ്റന്റ് ഫ്രം ദ ലോ ഓർ പ്രോഫറ്റ്സ്. ലോ ആൻഡ് പ്രോഫറ്റ്സ് ആൻഡ് രണ്ട് കാര്യങ്ങളാണ് ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ലോ ആൻഡ് പ്രോഫറ്റ്സ്, ന്യായപ്രമാണവും പ്രവാചകന്മാരും. അപ്പൊ ഇത് രണ്ടും സാക്ഷ്യം പറയുകയാണ് ക്രിസ്തുവിങ്കലുള്ള നീതി അതിലേക്ക് സാക്ഷ്യം പറയുകയാണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ നീതി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കുന്ന ദൈവത്തിന്റെ നീതീകരണം അതാണ്. അത് ആ അത് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാരും ന്യായപ്രമാണവും ഇല്ല, ലോ ആൻഡ് പ്രോഫറ്റ്സ് ആർ ദ റിയൽ വിറ്റ്നസ് ഫോർ ദാറ്റ്. അവരാണ് സാക്ഷികൾ, അവർ സാക്ഷ്യം പറയുന്നവരാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേഹത്തില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ, ബൈ ഹിസ് ഗ്രേസ് ഇല്ലേ, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലുള്ള എങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്, സൗജന്യമായിരിക്കുന്നതാണ് ഇല്ലേ, സൗജന്യമായിട്ടാണ്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. അപ്പോൾ ദൈവ ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ടിരിക്കുന്ന നീതി എന്ന് പറയുന്നത് സൗജന്യമാണ്. ജസ്റ്റിഫിക്കേഷൻ ഈസ് എ അബ്സല്യൂട്ട് ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അത് നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് അല്ലെ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട്. ഇപ്പൊ വിശ്വാസം പോലും അത് പ്രവൃത്തിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അങ്ങനെ വിശ്വാസം കൊണ്ട് പോലും വി കനോട്ട് അറ്റെയിൻ ദാറ്റ് റൈറ്റസ്നെസ് ദാറ്റ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ. അതാണ്, അതൊരിക്കലും സാധ്യമല്ല. അത് കംപ്ലീറ്റ്ലി അബ്സല്യൂട്ട് ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്നുള്ള, ഫ്രീ ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്നുള്ള, സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടാനായിട്ട് പോകുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തിന്റെ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടതാണ്, വിശ്വാസം മൂലമല്ല. പക്ഷെ വിശ്വസിക്കാനുള്ള ദൗത്യം നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നുള്ള, വി കനോട്ട് മേക്ക് എ ക്ലെയിം ഫോർ ദാറ്റ്. നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി നിർത്തിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവനെ ഷോ ചെയ്തിരിക്കുന്നു എന്നുള്ള, അവനെ പ്രകടമാക്കിയിരിക്കുന്നു ഇല്ലേ, ലോകത്തിന്റെ മുമ്പാകെ പ്രകടമാക്കിയിരിക്കുന്നു. ആരെ? ക്രിസ്തുവിനെ. കാരണം അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ വേണ്ടി. പ്രായച്ചിത്തം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പ്രായച്ചിത്തം എന്നൊക്കെ പറയുന്നത്. എന്തിനു വേണ്ടിയോ ഉള്ള ഒരു പ്രായച്ചിത്തമാണ് ഇല്ലേ എന്ന് പറഞ്ഞാൽ ഒരു പരിഹാരമാണ്. അപ്പൊ ക്രിസ്തുവാണ് യഥാർത്ഥമായ പരിഹാരം, മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് അത് ക്രിസ്തുവാണ്. അല്ലാതെ അത് ന്യായപ്രമാണമല്ല, അത് മറ്റൊന്നുമല്ല. ക്രിസ്തുവാണ് യഥാർത്ഥമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത്. അവനിലാണ് അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നത്. ദൈവം തന്റെ പുറമേയിൽ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിങ്കൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ ഇവിടെ 25-ാമത്തെ വാക്യമാണ്. അപ്പം രക്തത്താലുള്ള പ്രായച്ചിത്തമാണ്. പഴയ നിയമത്തില് ഈ പ്രായച്ചിത്തം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രായച്ചിത്തം എന്ന് പറയുന്നത് ഈ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ ബലിയർപ്പണത്തിലാണ്. അപ്പൊ ഏറ്റവും പ്രധാനം പ്രായച്ചിത്തം എന്ന് പറയുന്നത് രക്തം മൂലമാണ് പ്രായച്ചിത്തം. കുഞ്ഞാടിന്റെ രക്തം, കാളക്കുട്ടിയുടെ രക്തം, അല്ലെങ്കിൽ പ്രാവുകളെ ബലിയർപ്പിക്കുന്നത് മൂലമുള്ള രക്തം, അവരെ ബലിയർപ്പിക്കുന്നത് മൂലം, അവന്റെ രക്തം ചൊരിയുന്നത് മൂലം, ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ചെന്ന് ഡേ ഓഫ് അറ്റോൺമെന്റ് പാപപരിഹാര ദിവസം ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ, അല്ല വിശുദ്ധ അതിവിശുദ്ധ സ്ഥലത്ത് പ്രാകാരങ്ങളിൽ ആ രക്തം തളിച്ച് ജനത്തിന് മുഴുവനും പരിഹാരം ഉണ്ടാക്കുന്നു. അതാണ് പ്രായച്ചിത്തം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രായച്ചിത്തത്തെ സംബന്ധിച്ചാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ പ്രായച്ചിത്തം എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? പ്രായച്ചിത്തം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ഇവിടെ യഥാർത്ഥമായ പ്രായച്ചിത്തം. അപ്പൊ അവൻ മൂലമാണ് സൗജന്യമായിട്ടുള്ള നീതീകരണം, യഥാർത്ഥമായ വീണ്ടെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ നീതിയുടെ മഹാപ്രദർശനമാണ് ക്രിസ്തു. ഇപ്പൊ ദൈവം തന്റെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്, അവന്റെ കുരിശിലാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത്, വേറെങ്ങുമല്ല. അവൻ ക്രിസ്തുവിന്റെ കുരിശിലാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ദ റൈറ്റസ്നെസ് ഓഫ് ഗോഡ് ഇസ് റിവീൽഡ് ഓൺ ദ ക്രോസ്, ഓൺ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണ് അത് വെളിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് ഒരു ദൈവത്തിന്റെ ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റാണ് ആ നീതീകരണം എന്ന് പറയുന്നത്, അതിവിടെ പറയുകയാണ്. അപ്പോൾ ഞാനതുകൂടെ വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു, ദൈവം തന്റെ പുറമേൽ കഴിഞ്ഞ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. വളരെ ഡീപ്പായിട്ടുള്ളൊരു ദൈവശാസ്ത്ര ചിന്തയാണത്. അപ്പൊ ക്രിസ്തുവാണ്, ക്രിസ്തുവിലേക്ക് വരികയാണ്. അതായത് അപ്പോസ്തലൻ ഈ പ്രവാചക നിയമത്തിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, കർമ്മങ്ങളിലൂടെ, മനുഷ്യന്റെ പ്രയത്നങ്ങളിലൂടെ സാധ്യമാകാത്തത് ഇവിടെ സാധ്യമായിരിക്കുന്നു. നീതീകരണം സാധ്യമായിരിക്കുന്നു ക്രിസ്തുവിൽ കൂടി. അവൻ പ്രായശുദ്ധമായതിൽ കൂടി, അവന്റെ രക്തത്തിൽ കൂടി, അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് അവൻ പ്രായശുദ്ധമായി ആ നീതീകരണം സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. സോ വി ക്യാൻ അറ്റെയിൻ ദ ജസ്റ്റിഫിക്കേഷൻ ത്രൂ അവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ആ ഒരു ആസ്പെക്റ്റാണ് അവിടെ പറയുന്നത്. 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ പ്രശംസ എവിടെ? അത് പോയിപ്പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല വിശ്വാസ മാർഗത്താൽ അത്രേ. അപ്പം ഈ എന്താണ് അവിടെ പറയുന്നത്? 26-27 വാക്യങ്ങളിലാണ് അത് പറയുന്നത്. ഇപ്പൊ കർമ്മമാർഗം, ആത്മപ്രശംസ, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. വിശ്വാസമാർഗം, കർമ്മമാർഗം, വിശ്വാസമാർഗം, പ്രശംസ, ഇതൊക്കെ അവിടെ പറയുന്നത്. ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ ദാനമാണ്, പൂർണമായ ദൈവത്തിന്റെ ദാനമാണ്. മനുഷ്യന്റെ ആത്മപ്രശംസയ്ക്ക് അവിടെ എങ്ങും യാതൊരു സ്ഥാനവുമില്ല. പ്രശംസയെ ഉളവാക്കുകയും നിർത്തുകയും ചെയ്യുന്ന പ്രമാണം പ്രവൃത്തിയുടെ പ്രമാണമാണ്. അപ്പോൾ ഈ ഭാരതീയ സിദ്ധാന്തത്തിൽ കർമ്മമാർഗം ഉണ്ടല്ലേ, നമ്മുടെ കർമ്മമാർഗം. ഇപ്പൊ കർമ്മമാർഗം നമ്മുടെ കർമ്മങ്ങളിലൂടെ, കർമ്മഫലം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ കർമ്മഫലമാണ്. അവിടെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി, അതിന്റെ ഫലം ഞാൻ അനുഭവിക്കണം, അതിന്റെ കർമ്മത്തിന്റെ കർമ്മദോഷം എന്നൊക്കെ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ജീവിത രീതിയിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത്. കർമ്മമാർഗത്താലല്ല, ആ ഒരു കർമ്മമാർഗത്തെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല, കർമ്മമൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ അതല്ല നീതീകരണത്തിന്റെ അടിസ്ഥാനം. നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ നീതിയാണ്. അതിലൂടെയാണ് നാം നീതീകരിക്കപ്പെടുന്നത് എന്നുള്ളൊരാശയമാണ് അവിടെ നമുക്ക് വീണ്ടും കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശംസയ്ക്ക് ഒന്നും അവിടെ അർത്ഥമില്ല. അപ്പോൾ ഈ ലേഖനത്തില് പ്രവൃത്തിയെ നിഷേധിച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് ഈ സ്വയം നീതീകരണത്തിനുള്ള മാർഗത്തിലേക്ക് അല്ലെ പ്രശംസയിലേക്ക് നമ്മളെ നയിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലായില്ലേ? അതായത് നമ്മളെ നീതീകരിക്കുന്ന, നമ്മളെ സ്വയം പ്രശംസിപ്പിക്കുന്ന, നമ്മൾ സ്വയം നീതീകരിക്കുന്ന ഒരു മാർഗത്തിലേക്ക് നമ്മുടെ ഒരു കർമ്മമാർഗങ്ങളും വരരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലെയിം എനിതിങ് ദാറ്റ് വി ഡു സംതിങ്, യുനോ നമ്മുടെ എഫേർട്ട് ഉണ്ട് അല്ല, അങ്ങനെ നമുക്ക് പറയാനായിട്ട് ഒക്കത്തില്ല. അത് ദൈവത്തിന്റെ സൗജന്യമായിരിക്കുന്ന ദാനമാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രശംസ എവിടെ? അത് പോയിപ്പോയി എന്നുള്ളതാണ് ഇല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ അതിന് അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. അത് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വാക്യമായിരിക്കും. ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമാണോ? അല്ല, ജാതികളുടെയും ദൈവമല്ലയോ? അപ്പൊ ദൈവത്തിലുള്ള ആ വിശ്വാസത്തിന്റെ ഒരു സാർവ്വലൗകികത, ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ദ ഫെയ്ത്ത്, ഇല്ലയോ? ആ വിശ്വാസത്തിന്റെ സർവലൗകികത, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളതാ. അതിനകത്തൊരു നമുക്ക് വി കാൻ നോട്ട് കമ്പാർട്ട്മെന്റലൈസ് ഇല്ലയോ, നമുക്കൊരിക്കലും അത് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അത് വേദപരീതമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ഒരു വലിയ ചിന്തയാണ് വിശുദ്ധ വേദപുസ്തകം, പ്രത്യേകിച്ച് പുതിയ നിയമം, പൗലോസ്ലീഹായുടെ ചിന്തകളിലൊക്കെ നമ്മൾ കാണുന്നത്. ദൈവം തന്റെ അതും പിതാക്കന്മാരുടെ ഒക്കെ ചിന്തകളിൽ, പ്രത്യേകിച്ച് ഗ്രിഗറി ഓഫ് നിസ പോലുള്ള പിതാക്കന്മാരൊക്കെ തന്നെ അങ്ങനെ സർവ ലൗകികമായി, യവന പിതാ ഗ്രീക്ക് ഫാദേഴ്സ് ഒക്കെ തന്നെ അങ്ങനെ ചിന്തിച്ചവരായിരുന്നു ഇല്ലയോ. ക്രൈസ്റ്റ് എംബ്രേസസ് ഓൾ ദ ഹ്യൂമാനിറ്റി ബൈ ഹിസ് ലവ് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യവർഗത്തെ മുഴുവനും ക്രിസ്തു തന്റെ സ്നേഹത്താൽ സമാശ്രയിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു പ്രത്യേക സമൂഹത്തെ മാത്രം ക്രിസ്തു സമാശ്രയിക്കുകയല്ല, മനുഷ്യവർഗം മുഴുവനും തന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവം പിതാവാണ് എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. അപ്പം പരിച്ഛേദനക്കാർ സർക്കംസൈസ്ഡ് ആണ്, അൺസർക്കംസൈസ്ഡ്, അവരെ എല്ലാം ദൈവം നീതീകരിക്കുന്നില്ലയോ? അവരെല്ലാം നീതീകരിക്കപ്പെടുന്നത്, അവരെല്ലാം ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഫെയ്ത്ത്, വിശ്വാസത്തിൽ കൂടി ദൈവം അവരെ നീതീകരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു ഒരു നാളുമല്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്ര ചെയ്യുന്നത്. ന്യായപ്രമാണത്തിനെതിരായിട്ടല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ന്യായപ്രമാണത്തിന് എതിരായിട്ടല്ല, ന്യായപ്രമാണത്തെ നാം ദുർബലമാക്കുകയല്ല, ന്യായപ്രമാണത്തെ നാം ദൃഢമാക്കുകയാണ്. അതാണ് ആ ഭാഗത്ത് പറയുന്നത്. ഇപ്പം നാലാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. നാലാം അധ്യായം ഒരു ഒന്നാം വാക്യം മുതൽ ഒരു എട്ടാം വാക്യം വരെ ഒന്ന് വായിച്ചതാരെങ്കിലും.
എന്നാൽ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നതിന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ.
നേരെ അബ്രഹാമിന്റെ നീതീകരണത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ഒരു ഒരു നല്ലൊരു ഒരു 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 ഇമേജ് പൗലോസ് ലീഹാ കൊണ്ടുവരികയാണ്. ആ ഇമേജ് ആരാണ്? എബ്രഹാം. ഹീസ് ദ ഇമേജ്, ദ റിയൽ ഇമേജ് ടു എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നീതീകരണത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സിമ്പലാണ്, ഒരു നല്ലൊരു ഇമേജ് ആണ് അബ്രഹാം എന്ന് പറയുന്നത്. അപ്പൊ അബ്രഹാമിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ഒന്നാമത്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അപ്പൊ രണ്ടാമത്, അബ്രഹാമിന്റെ നീതീകരണം എന്തിന്റെയെങ്കിലും പ്രതിഫലമോ പരിണിത ഫലമോ ആയിരുന്നില്ല, വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ കൽപ്പനകളുടെ അനുഷ്ഠാനം മൂലം നീതീകരിക്കപ്പെടുന്നു എന്നുള്ള ആ ചിന്തയല്ല. അപ്പൊ യഹൂദന്മാരുമായുള്ള സംവാദത്തിൽ ഈ അബ്രഹാമിന്റെ ഒരു ഇമേജ് കൊണ്ടുവരുന്നത് വളരെ അർത്ഥപൂർണമാണ്. കാരണം അബ്രഹാമാണല്ലോ അവരുടെ പിതാവ്, എല്ലാം അബ്രഹാമിൽ, നീ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിലും വലിയവനോ എന്ന് യഹൂദന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അബ്രഹാം ഈ കളികളിൽ നിന്ന് അങ്ങനെയൊക്കെ കർത്താവ് പറയുന്ന വാക്യങ്ങളുണ്ടല്ലോ, മക്കളെ പുളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നൊക്കെ പറയുന്ന കർത്താവ് പറയുന്ന വാക്യങ്ങളൊക്കെ ഉണ്ട്. ഈ അപ്പൊ ഞങ്ങളുടെ പിതാവായ, എന്നാൽ നമ്മുടെ പിതാവായ, പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിൽ അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവർത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ മനുഷ്യന് ഭാഗ്യം എന്ന് ദാവീദ് വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ തന്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അപ്പൊ അത് അബ്രഹാമിലേക്ക് അത് വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അബ്രഹാമിന്റെ ഒരുത്തനെ അവന്റെ അവന് പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമാട്ടാണ് ഇല്ലേ. ഒരുത്തൻ ഒരു പ്രവർത്തി ചെയ്തു, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു അധ്വാനിച്ചു, ഒരു പ്രവർത്തി ചെയ്തു, അപ്പോൾ യജമാനൻ അവന് അതിന്റെ ഫലം കൊടുക്കണമെങ്കിൽ അത് ഒരു കടമാണ്. യജമാനൻ കടക്കാരനാണ്, അപ്പോൾ അത് കടമാണ്. പക്ഷേ അപ്പോഴ് പ്രവർത്തിക്കാത്തവൻ എങ്കിലും അർഹത്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ തന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. പൊരുത്തം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഇല്ല എന്ന് വെച്ചുകൊള്ളൂ, പൊരുത്തം പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അർഹത്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്നുള്ളതാണ്. അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പോൾ ഒരുത്തൻ അവൻ യഹൂദനല്ല, അവന് ഈ പ്രവർത്തിയൊന്നും ചെയ്യാത്തവനാണ്. പക്ഷേ അങ്ങനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തിൽ നീതീകരിക്കുന്നവൻ വിശ്വസിക്കുന്നു പറഞ്ഞാണ്. അഭക്തനെ നീതിയേൽക്ക് വിശ്വസിക്കുന്നുവെന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനിൽ അവനെ നീതീകരിക്കുന്നവനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്നുള്ളതാണ്. അപ്പൊ ദാവീദിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു സങ്കീർത്തന ഭാഗമാണ്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അത് കഴിഞ്ഞിട്ട് താഴേക്കുള്ള ഭാഗ്യമാണ്. അത് ആ താഴേക്കുള്ളത് വായിച്ചോട്ടെ, 9 മുതൽ 12 വരെയുള്ള ഭാഗം കൂടെ വായിച്ചോട്ടെ.
ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രകർമ്മത്തിനും കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രകർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രകർമ്മത്തിലത്രേ. അഗ്രകർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത്. അഗ്രകർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രകർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ.
അപ്പോ ദൈവ കൂലിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ദൈവം അത് ആനുകൂല്യമല്ല, കടബാധ്യതയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പൊ ഒരു പ്രവൃത്തിയുടെ ഫലം കൂലിയാണ്. കൂലി നൽകുന്നത് കടബാധ്യത തീർക്കുന്നതിന് തുല്യമാണ്. അത് ആനുകൂല്യമല്ല. അവിടെ ദൈവം അഭക്തനെ നീതീകരിക്കുന്നവനാണ്. അഭക്തൻ അർഹിക്കുന്ന കൂലി ദൈവകോപമാണ്. അതുകൊണ്ട് അഭക്തന് നീതീകരണം അവന് കൃപയായി നൽകിയതാണ്. അത് അഭക്തൻ എന്ന പ്രയോഗത്തിൽ അബ്രഹാമിനെ പറ്റി പ്രത്യേകമായ ഒരു സൂചനയൊന്നും പറയുന്നില്ല. ദൈവകൃപയുടെ ഒരു വലിയ ആധിക്യം കാണിക്കുവാനായിട്ടാണ് ഈ വേദഭാഗം പറയുന്നത്. ഇവിടുത്തെ മുഖ്യ പ്രമേയം ഇതാണ്. പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിച്ചു എന്ന കാരണത്താൽ നീതീകരണം പ്രാപിക്കുന്നില്ല. എന്നാൽ പ്രവർത്തിക്കാത്തവനായാലും വിശ്വസിക്കുന്നവനെങ്കിൽ അവന്റെ വിശ്വാസം ഈ കൃപ പ്രാപിക്കുന്നതിന് മതിയായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരുത്തൻ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അവൻ വിശ്വസിക്കുന്നെങ്കിൽ അവൻ കൃപയ്ക്ക് അധീനനാണ്, അവൻ കൃപ പ്രാപിക്കുവാനായിട്ട് യോഗ്യനാണ് എന്നുള്ളതാണ് ഇവിടെ പദോസിയ സാധൂകരിക്കുന്നത്. പക്ഷേ പ്രധാനമായിട്ടും ദൈവകൃപയുടെ ഒരു ആധിക്യം, അതിന് കളങ്ക അതിരില്ലാത്ത ഇല്ല യാതൊരു അൺകണ്ടീഷണലായിട്ടുള്ള ദൈവത്തിന്റെ കൃപയെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. ഇതിപ്പോ വായിച്ചതായ ഭാഗം അത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. ചില ഭാഗങ്ങള് ഈ ഭാഷ ഇച്ചിലൂടെ ഒരു ഒരു കട്ടിയായ ഭാഷയായതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആക്കാനായിട്ട് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം പറഞ്ഞത്. ഇപ്പൊ മനുഷ്യനെ നീതീകരിക്കുന്ന കാര്യത്തിൽ ദൈവം അവന്റെ പ്രവൃത്തി പരിഗണിക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല, അവന്റെ ദുഷ്പ്രവൃത്തി ക്ഷമിക്കുക കൂടി ചെയ്യുന്നു. അത് ദാവീദിന്റെ ഉദാഹരണം അതാണ്. അതുകൊണ്ടാണ് അവിടെ ദാവീദിന്റെ സംബന്ധിച്ചുള്ള ഒരു ഒരു ഭാഗം, ദാവീദ് ആ ഭാഗം ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യനെ നീതീകരിക്കുന്ന കാര്യത്തിൽ ദൈവം അവന്റെ സൽപ്രവർത്തികൾ, അവന്റെ നല്ല പ്രവർത്തികൾ പരിഗണിക്കാതിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ ദുഷ്പ്രവർത്തി ക്ഷമിക്കുക കൂടി ചെയ്യുന്നു. ഇപ്പൊ ദാവീദിന്റെ ഉദാഹരണം അതാണ്. അങ്ങനെയാണ് ആ ഭാഗം നമ്മൾ പറഞ്ഞത്. വീണ്ടും നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വീണ്ടും വരികയാണ്. ഈ 12 വരെയുള്ള ഭാഗമാണല്ലോ നമ്മൾ വായിച്ചില്ലേ? അതെ, 9 മുതൽ 12 വരെ. അതന്നെ ഈ ഭാഗ്യവർണ്ണം വർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രധർമ്മത്തിന് കൂടെയോ? അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രധർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രധർമ്മത്തിൽ അത്രേ. അഗ്രധർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രധർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും, പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രധർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുടെ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. ഓക്കെ, രണ്ടു കൂട്ടം ആളുകളെ കുറിച്ച് പറയുകയാണ്, ഒന്ന് അഗ്രധർമ്മികളും രണ്ട് പരിച്ഛേദനക്കാരും. അപ്പൊ പൗലോസ്ലീഹാ പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം. ഈ അഗ്രധർമ്മികൾ എന്ന് പറയുന്നത് ന്യായപ്രമാണം ഇല്ലാത്ത ജാതികളായിട്ടുള്ള ആളുകൾ, സർക്കംസ്ട്രീഷൻ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച്, സർക്കംസ്ട്രൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ന്യായപ്രമാണവും പ്രവാചകന്മാരുമുള്ള യഹൂദന്മാരെ സംബന്ധിച്ച്. അപ്പോൾ അവരുടെ പിതാവായ അബ്രഹാമിനെയാണ് ഇവിടെ ഇമേജ് ആയിട്ട് പൗലോസ്ലീഹ എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? പരിച്ഛേദന എന്ന് പറയുന്ന കർമ്മത്തെപ്പറ്റി പൗലോസ്ലീഹ ഇവിടെ പറയുകയാണ്. അപ്പൊ അബ്രഹാമിന്റെയും ഈ അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15:6 കാണുന്നത്. അത് നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം Genesis 15:6 ആണ് അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു. അപ്പൊ ഇത് ഈ അബ്രഹാം പരിച്ഛേദന സ്വീകരിക്കുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം ആഫ്റ്റർ 14 years കഴിഞ്ഞിട്ടാണ് പരിച്ഛേദന ഏൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സർക്കംസൈസേഷൻ ഉണ്ടാകുന്നതിന്റെ 14 years ബാക്ക് ഹി വാസ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ഇല്ലേ, വിശ്വാസത്തിൽ കൂടി നീതീകരിക്കപ്പെട്ടു എന്നാണ് ആ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പൊ 14 വർഷം മുമ്പ്. അതുകൊണ്ട് ഈ സർക്കംസിഷന്റെ കാര്യത്തിൽ യാതൊരു പരിഗണനയും അബ്രഹാമിന്റെ നീതീകരണത്തോട് ബന്ധപ്പെട്ടിട്ടില്ല ഇല്ലയോ. അപ്പൊ 14 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു സംഭവത്തിന് എന്താ, ആ 14 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അപ്പൊ പൗലോസ്ലീഹ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അബ്രഹാമിന്റെ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലി ത്രൂ ഫെയ്ത്ത് ഇല്ലേ, വിശ്വാസം വഴിയായിട്ട് മാത്രമാണ്, വിശ്വാസത്തിൽ കൂടിയാണ്. അപ്പൊ ഈ വിശ്വാസം വഴിയാണ്, ബൈ ത്രൂ ഇങ്ങനെയൊക്കെ എന്നൊക്കെയുള്ള ചില പദപ്രയോഗങ്ങൾ, ചില വ്യത്യസ്തതകളൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇത് നമ്മൾ ഓർത്തിരിക്കുക. അതിന്റെ വലിയ ഡീറ്റെയിൽഡായിട്ടുള്ള ഭാഷാ മൂലത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. പക്ഷെ പ്രധാനമായിട്ട് ഇത്രയും ഓർത്തിരിക്കുക, അബ്രഹാമിന്റെ വിശ്വാസത്തിൽ കൂടിയാണ് നീതീകരിക്കപ്പെട്ടത് എന്നുള്ളത്. പരിച്ഛേദന വരുന്നത് വീണ്ടും 14 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അബ്രഹാമിന്റെ നീതീകരണം എന്ന് പറയുന്നത് അവന്റെ അഗ്രധർമ്മത്തിലാണ്. ബിഫോർ ഹിസ് സർക്കംസിഷൻ ഹി വാസ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, അതാണ് അവിടെ പറയുന്നത്. അപ്പോ കാരണം അഗ്രകർമ്മം ഉള്ളപ്പോൾ തന്നെ തനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, നീതീകരണം പ്രാപിക്കാൻ തക്കവണ്ണം ആ വിശ്വാസത്തെ പിന്നീട് അതിനോട് എന്തെങ്കിലും അങ്ങടി ചെയ്തിട്ടുള്ള ഒരു ഒരു റിച്വൽ അല്ല പരിശോധന എന്ന് പറഞ്ഞു. പരിശോധന എന്ന് പറയുന്നത് ഒരു അടയാളം മാത്രമാണ്, ഇറ്റ്സ് ഓൺലി എ സിംബൽ, ഒരു ഒരു അടയാളമാണ്, ഒരു അടയാളം മാത്രമല്ല. അതൊരു അത് ആ ഒരു കർമ്മം വഴിയായിട്ട് എന്തെങ്കിലും അബ്രഹാം സിദ്ധിച്ചു എന്നുള്ളതല്ല, ഒരു ഒരു അടയാളം മാത്രമായിട്ടാണ് പറയുന്നത്. ദൈവവും അബ്രഹാമും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു അടയാളമാണ്. ആ അടയാളത്തിൽ കൂടിയല്ല അബ്രഹാമിന്റെ വിശ്വാസം ആരംഭിച്ചതും അബ്രഹാമിന്റെ നീതീകരണം സംഭവിച്ചതും. ഇറ്റ് ഹാപ്പൻ 14 years ബാക്ക് എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വിശ്വാസത്താലുള്ള ഈ രക്ഷയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് ഉറപ്പുള്ളതാണ്, അതൊരു ഒരു മുദ്ര പോലെ ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എന്താണ് പൗലോസ്ലീഹ പറയുവാൻ ആഗ്രഹിക്കുന്നത്? വിശ്വാസികൾക്കാണ് അബ്രഹാം യഥാർത്ഥത്തിൽ പിതാവായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇല്ലേ പൗലോസ്ലീഹയുടെ വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അബ്രഹാം പിതാവായിരിക്കുന്നത് വിശ്വാസികൾക്കാണ്, ഓൾ ദ ഫെയ്ത്ത്ഫുൾ, ഹി ഈസ് ദ ഫാദർ ഓഫ് ഓൾ ദ ഫെയ്ത്ത്ഫുൾ, വിശ്വാസികൾക്കാണ് അവൻ പിതാവായിരിക്കുമ്പോൾ അത് സ്ഥാപിക്കുകയാണ് അവിടെ. അപ്പൊ ആ വിശ്വാസികൾ എന്ന് പറയുന്ന അതിനകത്ത് പരിച്ഛേദന ഒരു 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 പ്രത്യേകമായ ഒരു മാർഗമോ അല്ലെങ്കിൽ അതിൽ ഒരു ഒരു പ്രത്യേകമായ ഒരു ഒരു പാകതയോ അല്ല. പരിശോധന അല്ല അബ്രഹാം വിശ്വാസം ഉളവാക്കിയത്. കാരണം അഗ്രകർമ്മ ഉള്ളപ്പോൾ തന്നെ തനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, നീതികരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ആ വിശ്വാസത്തെ ആ വിശ്വാസം ശക്തമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് പ്രധാനമായിട്ട് അവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അഗ്രകർമ്മവും അല്ല പരിച്ഛേദനയും അല്ല, വിശ്വാസമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരികയാണ്. അപ്പൊ താഴേക്കുള്ള ഭാഗം കൂടെ വായിച്ചാട്ടെ.
ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്നുവരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും
ഇവിടെ നമ്മൾ കണ്ടത് അബ്രഹാം എല്ലാവർക്കും അഗ്രകർമ്മികൾക്കും പരിച്ഛേദനക്കാർക്കും എല്ലാം പിതാവായിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ പിതാവായിരിക്കുന്നു? വിശ്വാസത്തിൽ കൂടി പിതാവായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പരിച്ഛേദന ഒരു അടയാളമാണ്. അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്നവർ അതിനകത്ത് എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു. പരിശോധനക്കാരും അഗ്രകർമ്മികളും ഒക്കെ അബ്രഹാമിന്റെ സന്തതികളാണ്. വിശ്വാസത്തിൽ അവർ നിലനിൽക്കുന്നുവെങ്കിൽ, വിശ്വാസം അബ്രഹാമിന്റെ വിശ്വാസം പിന്തുടരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തതികളാണ്, അബ്രഹാമിന്റെ സന്തതികളാണ് അവരെല്ലാവരും തന്നെ എന്നുള്ളത് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് 13 മുതലുള്ളതായ വാക്യങ്ങളാണ്. അപ്പൊ അവിടെ പറയുന്നത് ഈ അബ്രഹാമിന് സന്തതിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വാഗ്ദാനത്തെ കുറിച്ചാണ്. ഇപ്പൊ വേറെ ഒരു ആശയത്തിലേക്ക് പോവുകയാണ്. അബ്രഹാം സന്തതിക്ക് ലഭിച്ച വാഗ്ദാനം, അപ്പൊ ആ വാഗ്ദാനം പ്രോമിസ് അല്ലേ, അത് ലഭിച്ചത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോഴാണ്. ഈ വാഗ്ദാനം അബ്രഹാമിന് സ്വായത്തമാക്കി തീർത്തത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോഴാണ്. ഈ വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? അബ്രഹാമിന് സന്തതിക്കും, നിന്റെ മക്കൾ അവര് ലോകത്തിന് അനുഗ്രഹമായിരിക്കും, അവരെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കല്ലിലെ മണൽത്തരി പോലെയും നിനക്ക് സന്തതികളെ തരും, പാലും തേനി കൊടുക്കും, ദേശം കിട്ടും. ഇങ്ങനെയുള്ള വലിയ പ്രോമിസുകളൊക്കെ അബ്രഹാം ലഭിച്ചത് ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോഴാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അത് നോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യുക. അത് ജനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 1-3, ജനസിസ് ചാപ്റ്റർ 13-15, ജനസിസ് 15-1-6, ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഭാഗത്തെ കുറിച്ച്. ഈ അബ്രഹാം ലഭിച്ച അനുഗ്രഹങ്ങളുടെ വാഗ്ദാനങ്ങളെ പറ്റി അവിടെയൊക്കെ കാണാം. ഇവിടെ ഈ വാഗ്ദാനങ്ങള് അബ്രഹാമിന് സ്വന്തമാകുന്നത് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോഴാണ്. അപ്പൊ ഇവിടെ ഒരു കണക്ക് പറയുന്നത് ഈ ന്യായപ്രമാണം ഉണ്ടാകുന്നത് ഇതിന് 430 വർഷം മുമ്പ് സംഭവിച്ചതാണ്. ഈ വാഗ്ദാനം, ഈ പ്രോമിസ് ഉണ്ടായത് ന്യായപ്രമാണം ഉണ്ടാകുന്നതിന് 430 വർഷം മുമ്പാണ്. അബ്രഹാമിനെ നീതീകരിക്കപ്പെട്ടതിനു ശേഷം ദൈവം ഈ പ്രോമിസ് അബ്രഹാമിന് നൽകുന്നത്, വാഗ്ദാനം നൽകുന്നത്. അബ്രഹാം ലഭിച്ച വാഗ്ദാനം അത് ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനത്തിന് ലഭിച്ച പ്രതിഫലമായിരുന്നില്ല. പൗലോസിന്റെ ചിന്തകളെന്നൊക്കെ പറയുന്നത് വളരെ ലോജിക്കൽ ആയിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ചിന്തകളാണ് അവിടെ പറയുന്നത്. അവരെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ യഹൂദന്മാരെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പൗലോസിയ അന്ന് ഗമാലിയേലിന്റെ കീഴിൽ പഠിച്ച ആളാണ്, റോമൻ നിയമങ്ങൾ അറിയാവുന്ന ആളാണ്, യമന തത്വജ്ഞാനം അറിയാവുന്ന ആളാണ്, അന്നത്തെ വലിയ ജ്ഞാനിയായിട്ടുള്ള ഒരാളാണ്. അതുപോലെ യഹൂദ റാബിമാരും അതുപോലെയുള്ള ആളുകളാണ്. അപ്പൊ ചുമ്മാ അവരോട് ചെന്ന് ന്യായപ്രമാണത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നീതികരണത്തിനെതിരായിട്ടോ ക്രിസ്തുവിനെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചാണെന്നെങ്കിലും ഈ ഒരു ക്രിസ്തുവിന്റെ ആ യുണീക്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ശക്തമായ അടിത്തറ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് യഹൂദന്മാരോടാണ് സംവാദം. അപ്പൊ അവരോട് പറയുകയാണ് അബ്രഹാമിന്റെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട്, ഈ അബ്രഹാം നിങ്ങൾ പറയുന്ന ന്യായപ്രമാണം ഉണ്ടാകുന്നതിന് 430 വർഷം മുമ്പാണ് ഈ അബ്രഹാമിന് ഈ വാഗ്ദാനങ്ങൾ ലഭിച്ചത്. അബ്രഹാമിന്റെ വിശ്വാസമാണ് പ്രധാനം, അല്ലാതെ ന്യായപ്രമാണ അനുഷ്ഠാനത്തിൽ കൂടി അല്ല അബ്രഹാമിന് പ്രോമിസ് ലഭിച്ചത് എന്നുള്ളത് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. സോ ഹി ഗോട്ട് ദിസ് ഡിവൈൻ പ്രോമിസസ് ഫ്രം ഗോഡ് ബിഫോർ 433 years ബിഫോർ എന്നുള്ളതാണ്. അപ്പം ഈ അത് അവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ന്യായപ്രമാണം ലഭിച്ചു എന്ന കാരണത്താൽ അവകാശികളാകുന്നത് അവകാശികളാണ് എന്ന് പറയുന്നത് വ്യർത്ഥമാണ് എന്നുള്ളതാണ് പൗലോസിയ പറയുന്നത്. ഞാൻ ആ ഭാഗം ഇവിടെ നമ്മൾ വായിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. കാരണം ന്യായപ്രമാണം അനുഷ്ഠിക്കുക മനുഷ്യൻ അസാധ്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കോപത്തിന് ഹേതുവാണെന്ന് പറയുന്നത്. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് കൂടി ഉറപ്പാക്കേണ്ടതിന് തന്നെ അതാണ്. അപ്പം അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് ഉറപ്പായിരിക്കുന്നു എന്ത് വാഗ്ദത്തം, പ്രോമിസ് എന്ന് പറയുന്നത് അതാണ് അവിടെ പറയുന്നത്. അത് 17 മുതലുള്ള വാക്യങ്ങളോട് വായിച്ച
മരിച്ചവരും ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നതിനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ത്രിവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ.
ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അബ്രഹാമിന്റെ സന്തതികളെ സംബന്ധിച്ചുള്ള ആ വാഗ്ദാനത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരണങ്ങളാണ് 17 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ പറയുന്നു സന്താന ലബ്ധിക്കായിട്ടുള്ള വാഗ്ദാനം ലഭിച്ചപ്പോൾ ഈ അബ്രഹാമിനും സാറയ്ക്കും അവരുടെ ആ പ്രത്യുൽപാദന ശക്തി നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. അവർക്ക് മക്കളുണ്ടാകാനായിട്ട് സാധിക്കാത്ത വണ്ണം അവർ പ്രായമായി നിർജീവമായി അവരുടെ ശരീരം ബലമില്ലാത്തതായി തീർന്നു. അതിനുള്ള അവരുടെ ഉൽപാദന ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, ഒരുപക്ഷെ നിർജീവം എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അവർക്ക് ദൈവം അവർക്ക് മക്കളെ കൊടുക്കുകയാണ് അല്ലേ, അവർക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. അവർക്ക് പുതിയ തലമുറയെ ദൈവത്തിൽ വിശ്വസിച്ചത് മൂലമായിട്ട് ദൈവത്തിന്റെ വാഗ്ദാനം അവരിൽ നിറവേറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ദൈവം തന്റെ ദാസനോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം ദൈവം നിറവേറ്റുകയാണ്. അപ്പൊ പൗലോസ്ലിഹ പറയുന്നത് ഈ ദൈവം നിറവേറ്റിയ ആ വാഗ്ദാനം എന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവസന്നിധിയിൽ അവൻ പിതാവായി തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു സമൂഹത്തിന് ഒരു വർഗത്തിന് മാത്രമല്ല അബ്രഹാം പിതാവായിരിക്കുന്നതെന്ന് പറയുന്നത്, അബ്രഹാമിന്റെ മക്കളെന്ന് പറയുന്ന ആ ഒരു ഇസ്രായേൽ ജനങ്ങൾ ആ ഒരു പ്രത്യേകമായ സമൂഹത്തിന് മാത്രമല്ല അബ്രഹാം പിതാവ്, വിശ്വാസികളായ എല്ലാവർക്കും പിതാവാണ്. കാരണം അബ്രഹാമിന്റെ വിശ്വാസം മൂലമായിട്ടാണ് ദൈവത്തിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അബ്രഹാമിന് ഈ വലിയ വാഗ്ദാനം ദൈവം നൽകിയത്. ഈ വാഗ്ദാനം എന്ന് പറയുന്നത് നിനക്ക് മകനുണ്ടാകും, നിനക്കൊരു മകൻ ജനിക്കും എന്നുള്ള വാഗ്ദാനം അബ്രഹാം വിശ്വസിക്കുകയും അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് നിറവേറുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് അബ്രഹാം ഒരു വലിയ ജനതയ്ക്ക് മുഴുവൻ പിതാവായി തീർന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമല്ല വിശ്വാസിക്കുന്ന എല്ലാവരുടെയും ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവാണെന്നുള്ള വലിയൊരു സ്ഥാന ലബ്ധിയാണ് അബ്രഹാമിന് ലഭിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ പൗലോസ്ലിഹ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അബ്രഹാമിന്റെ സാഹചര്യം വളരെ നിരാശാപൂർണമായിരുന്നു, എങ്കിലും തന്റെ വിശ്വാസം യഥാർത്ഥമായിരുന്നതിനാൽ അവനെ ആശയോടെ വിശ്വസിച്ചു, ദൈവത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തി, അതുകൊണ്ട് അവന് അനുഗ്രഹമുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിശ്വാസമാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്റെ പരിമിതികളെയും അവന്റെ കഴിവില്ലായ്മയും ഒക്കെ അതിജീവിക്കുന്ന ഒരു വലിയ വിശ്വാസം നമുക്ക് ദൈവത്തിൽ നിലനിർത്താനായിട്ട് സാധിക്കുമ്പോൾ അത് അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ വരുന്നത്. മനുഷ്യൻ അവന്റെ ബുദ്ധിയിൽ പലപ്പോഴും കാരണങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ കാരണങങ്ങളല്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ കാരണങ്ങളാകട്ടെ, കാരണങ്ങളോ മാർഗങ്ങളോ ഒക്കെ കണ്ടെത്തി അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ചിലത് നടക്കാറുണ്ട്, പലതും നടക്കാറില്ല. പക്ഷേ ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങൾ പോലും ഇല്ലയോ, നമുക്ക് തോന്നും നമുക്കിന്ന് പണമുണ്ട്, മറ്റുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളുടെ സംരക്ഷണമുണ്ട്, മനുഷ്യനെല്ലാം ചിന്തിച്ചിരുന്നത് എന്തോ മനുഷ്യന് ഈ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം സാധ്യമാകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം മനുഷ്യൻ മനസ്സിലാക്കി, മനുഷ്യരാശി മുഴുവനും ഈ ആ ഒരു വലിയ സ്ട്രഗിളിൽ കിടക്കുകയാണ് അല്ലേ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്, മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ ശക്തിയും ഒക്കെ ഈ ഒരു ചെറിയ വൈറസിന്റെ മുമ്പിൽ മനുഷ്യന്റെ കാഴ്ചകളിൽ പോലും പന്നി ചത്തിയേരാനൊക്കാത്ത അത്ര നിസ്സാരമായ ഒന്നിന്റെ മുമ്പിൽ ലോകം മുഴുവൻ നടുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ കഴിവുകേടിനെയും നമ്മളുടെ പരിമിതികളെയും ഒക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ്, ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ്, ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നാം പാത്രീഭൂതരാകുന്നത് എന്നുള്ള വലിയൊരു സന്ദേശം ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ഞാൻ പലപ്പോഴും ഇതിന്റെ ഒരു സന്ദേശത്തിൽ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല, ഈ ഒരു വേദഭാഗം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്തകൾ ഇങ്ങനെയുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുവാനായിട്ട്, അബ്രഹാമിന്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുവാനായിട്ട് നമ്മൾക്ക് സാധ്യമാകണം. നമ്മുടെ കഴിവുകേടുകൾക്കപ്പുറം, പരിമിതികൾക്കപ്പുറം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നാം വിശ്വസിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ലോജിക്കൽ മൈൻഡ് കൊണ്ട്, നമുക്ക് ലോജിക്കൽ മൈൻഡ് നമുക്ക് ആവശ്യമാണ്, പക്ഷെ അത് ദൈവത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങും തന്നെ എത്താനായിട്ട് സാധ്യമല്ല. ദൈവത്തിന് മുമ്പാകെ നമ്മൾ വിശ്വസ്തയോടുകൂടെ ദൈവത്തോടുള്ള പൂർണ്ണ ശരണത്തിലും ഭക്തിയിലും ദൈവത്തെ ആരാധിക്കുന്ന വഴിയായിട്ടാണ് നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നത് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഓർക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഇതിന്റെ ആ ലാസ്റ്റ് ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 23 മുതലുള്ളതായ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും പറയുന്നു, ഇത് നീതിയായിട്ട് കണക്കിട്ടു, നിർജീവത്വം ഗ്രഹിച്ചു. അതിന്റെ അവിടെ അല്ലാതെ തന്നെയാണ് പറയുന്നത്, അതിന് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം പിന്നെ ഓരോ വാക്കുകൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നീതിയായി കണക്കിട്ടു, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, 23 വാക്യത്തില് അത് കുറച്ചുകൂടെ ഒരു അവന്റെ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോലീസ് ചെയ്യാൻ വഴി വരികയാണ്. നീതിയായിട്ട് അവന് കണക്കിട്ടു, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, നിർജീവമായി പോയ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അത് അവന് നീതിയായി കണക്കിട്ടു. അത് നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ ഉദ്ദേശം മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനുള്ള ദൈവത്തിന്റെ കഴിവിനെ പ്രദർശിപ്പിക്കുക എന്നതല്ല, ഇല്ലേ, നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കാമെന്നുള്ളതുകൊണ്ടല്ല ക്രിസ്തുവിനെ ഉയർപ്പിച്ചത്. ക്രിസ്തുവിന്റെ മരണം എന്നതുപോലെ ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ ഓരോരുത്തരുടെയും നീതീകരണത്തോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി ദൈവം ഒരു വലിയൊരു മാജിക്ക് കാണിക്കല്ല ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ശക്തി പ്രകടനമല്ല ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നു. നേരെ മറിച്ച് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഓൺ സാൽവേഷൻ ഇല്ലയോ, അല്ലെങ്കിൽ അവർ ഓൺ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാൽവേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്രിസ്തുവിന്റെ മരണത്തിനെയും ഉയർപ്പിനെയും നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ, കാരണം അതിന് വേറെ അർത്ഥമാണ്. അത് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്നൊക്കെ പറയുമ്പോൾ അവന്റെ മരണത്തോടെ ഈ ഭവിക്കുകയും അവൻ ഉയർപ്പിനോട് നമ്മൾ സാദൃശ്യരാകുകയും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പിന്നെ നമ്മൾ ഈ അധ്യായങ്ങൾ കഴിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കാണുന്നു. അപ്പൊ സത്യത്തിൽ അത് നമ്മുടെ നീതീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ച ദൈവം പാപത്തോടുള്ള വിദ്വേഷത്തെ ക്രിസ്തുവിൽ വെളിപ്പെടുത്തുകയാണ്. ഹി റിവീൽ ഹിസ് ആങ്കർ ഇല്ലയോ എഗൈൻസ്റ്റ് സിൻ എന്നുള്ളതാണ്. അതിനോടുള്ള ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വിദ്വേഷം അത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ നീതീകരണത്തിനുള്ള ആദ്യ പടി എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചവനിൽ നമുക്ക് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ആ വലിയ നീതീകരണം നമുക്കും കണക്കിടപ്പെടുവാനുള്ളതാണ്. 25-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടപ്പെടുവാനുള്ളതായിട്ട് തന്നെ. ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഏതാണ്ട് 9:52 ആയി കഴിഞ്ഞു. നമ്മൾ ദീർഘമായിട്ടുള്ളൊരു വേദഭാഗം ഇന്ന് ചിന്തയ്ക്ക് നമ്മൾ വിഷയഭവിച്ചു. പക്ഷേ അത് ഒരു കണ്ടിന്യൂഷൻ ഓഫ് തോട്ടാണ്. നമ്മളൊരു ഒരു പുതിയ ആശയം അതിനകത്ത് വരുന്നില്ല. അബ്രഹാമിന്റെ കാര്യം വന്നിട്ട് അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. 19-ാം വാക്യം മുതൽ ഡിഫറന്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ ഇത് പോയത്. ഇത്ര സ്പീഡിൽ പോകണ്ടാന്നുണ്ടെങ്കിൽ ആ സ്പീഡിൽ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ചോദിക്കാം.
താങ്ക് യു അച്ഛ. ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ *5 പ്രസ് ചെയ്യുമ്പോൾ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. 2 നിമിഷം വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക.
ചോദ്യങ്ങളോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം.
ഓക്കെ, ഒരാൾ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ.
*4:7 പറയുന്നത്, അധർമ്മം മോചിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. *5 പറയുന്ന, പ്രവൃത്തികൾ ചെയ്യാത്തവനാണെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കപ്പെടും. അച്ഛൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ പ്രവൃത്തി ചെയ്തില്ലെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നീതീകരിക്കപ്പെടുമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്?
അതെ. ബാക്കി ഒന്നുകൂടെ പറയാമോ? 3-ാം അധ്യായത്തിന്റെ അതെ അതെ, 4-ാം അധ്യായം 7-ാം വാക്യം ഇല്ലേ?
5-ാമത്തെ പ്രവൃത്തി ചെയ്യാത്തവനാണെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനെ അവന്റെ വിശ്വാസം നീതിയായി കണക്കാക്കപ്പെടുന്നു.
അതെ. അപ്പം അവിടെ ഈ അഭക്തനെ നീതീകരിക്കുന്നവൻ എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അവനൊരു ദുഷ്പ്രവർത്തിക്കാരനായിട്ടുള്ള ദൈവത്തിൽ വിശ്വസിക്കാത്തവനായിരുന്നെങ്കിൽ പോലും അവനെ നീതീകരിക്കുന്നവനായ ഒരു ദൈവത്തിൽ അല്ലേ, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അവന് ഞാൻ വാക്യം നോക്കിക്കോട്ടെ.
4:5
4:5 അതെ. എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അതെ. അപ്പൊ അഭക്തനെ നീതീകരിക്കുന്ന ആരാ? ദൈവം തന്നെയല്ലേ? അപ്പൊ അതാ ചോദ്യം. അതാണോ?
അതെ, ചോദ്യം അതാണ്. അതായത് പ്രവൃത്തി ചെയ്തില്ലേലും വിശ്വസിച്ചാ മതിയോ?
അല്ല, അങ്ങനല്ല എന്റെ അർത്ഥം. ഇത് പറയുന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ നീതീകരിക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിലല്ലേ ഇത് പറയുന്നത്. നീതീകരിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ദൈവത്തിന്റെ കൃപയുടെ ഒരു പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിച്ചു എന്ന കാരണത്താൽ നീതീകരണം പ്രാപിക്കുന്നില്ല ഇല്ലോ. ഒരുത്തൻ നമ്മൾ പറയുന്ന മുഴുവനും ഈ പ്രവൃത്തിയെ സംബന്ധിച്ച് മനുഷ്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ന്യായപ്രമാണമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്നത്. കാരണം ന്യായപ്രമാണം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയാണ്. അപ്പം അത് ആ പ്രവൃത്തി മൂലം നീതീകരണമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ പ്രവർത്തിക്കാത്തവനായാലും എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിക്കാത്തവനായാലും അവൻ വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നവനെങ്കിൽ അവന്റെ വിശ്വാസം കൃപ പ്രാപിക്കാനായിട്ട് മതിയാകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ന്യായപ്രമാണം പ്രവർത്തിക്കാത്തവനായാലും അവൻ വിശ്വാസമുണ്ടെങ്കിൽ, അവൻ വിശ്വസിക്കുന്നവനെങ്കിൽ അവന്റെ വിശ്വാസം കൃപ പ്രാപിക്കുവാനായിട്ട് മതിയാകും എന്നുള്ളതാണ്. ഇതൊരു നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസത്തെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഈ പ്രവൃത്തിയും വിശ്വാസവും തമ്മിലുള്ള ഒരു വ്യത്യസ്തതയാണ്. ഈ പ്രവൃത്തി ഈ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രവൃത്തിയുണ്ട്. സൂര്യനുണ്ടെങ്കിൽ പിന്നെ സൂര്യനുണ്ടെങ്കിൽ പ്രകാശമുണ്ട്, ചൂടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ പ്രവൃത്തിയുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ പ്രവൃത്തിയുടെ ഇമ്പോർട്ടൻസ് ആണ്. വിശ്വാസത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രവൃത്തി വേണം, പ്രവൃത്തിയിൽ കൂടിയാണെന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. പക്ഷെ ഇത് ഇതിന്റെ അർത്ഥം ഇത് മാത്രമാണ്. ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശം പൗലോസ് ഇത് പറയുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ കൃപയുടെ ഒരു വലിയ ആധിക്യം, കൃപയുടെ അത് അബണ്ടൻസ് ഓഫ് ഹിസ് ഗ്രേസ്, അത് പറയാൻ വേണ്ടിയാണ് ആ ഭാഗം പറയുന്നത്. നമ്മൾ പ്രവൃത്തി ചെയ്യരുത് എന്നല്ല, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രവൃത്തി ചെയ്യും. പക്ഷെ അതല്ല അതിന്റെ അർത്ഥം. ന്യായപ്രമാണമാണ്, ന്യായപ്രമാണത്തിന്റെ ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ന്യായപ്രമാണം ഒരുത്തൻ അനുഷ്ഠിക്കുന്നില്ലെങ്കിലും അവന് വിശ്വാസം ഉണ്ടെങ്കിൽ അവന് നീതീകരണം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
താങ്ക് യു അച്ഛ.
വേറെ ചോദ്യങ്ങളോ എല്ലാം ഉണ്ടോ?
നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന കാര്യം ഒന്നും ചോദിക്കാനായിട്ട് എല്ലാം
പോകാം.
ഓക്കെ, താങ്ക് യു അച്ഛ. അച്ഛ എന്തെങ്കിലും ടീച്ചർ പറയുന്നുണ്ടോ?
ഞാൻ അച്ഛ പിന്നെ മന്ത്രി ചോദിച്ച ഞാനൊരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ?
താങ്ക്
യു അച്ഛൻ. നമ്മളിവിടെ ഈ പ്രവൃത്തി, ഇതൊരു വലിയ കൺഫ്യൂഷൻ ഉള്ള ഒരു വിഷയമാണ് ഈ വിശ്വാസവും പ്രവൃത്തി. ഇവിടെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ആ പ്രവൃത്തികളുണ്ട്, രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഒന്ന് നീതീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പരിച്ഛേദന കർമ്മം, അങ്ങനെയുള്ള ചില കർമാനുഷ്ഠാനങ്ങൾ. ഇപ്പൊ 13 വയസ്സ് കഴിഞ്ഞ് സ്നാനം വെക്കുക, അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്റെ നീതിക്ക് വേണ്ടി ഞാൻ സ്വയബോധത്തോടെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അതാ അങ്ങനെയുള്ള പ്രവൃത്തികളെയാണ് ഇവിടെ പ്രവർത്തിക്കാത്തവനെങ്കിലും എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള പ്രവൃത്തികൾ ഇല്ലെങ്കിലും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സൂര്യനുണ്ടെങ്കിൽ ചൂടുണ്ട്, വെളിച്ചമുണ്ടെന്ന് പറഞ്ഞ പോലെ വിശ്വാസത്തിൽ നിന്ന് ഉരുവാകുന്ന പ്രവർത്തനങ്ങളാണ്. അത് മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുണയും ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതുമായ പ്രവർത്തനങ്ങളാണത്. ഈ പ്രവൃത്തി എന്ന വാക്ക് രണ്ട് രീതിയിലൊന്ന് കാണണം. ഒന്ന്, നമ്മുടെ കർമ്മം കൊണ്ട് നീതീകരിക്കപ്പെടാം എന്നുള്ള ഒരു ചിന്താഗതി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിൽ ഇവിടെ പറയുന്നത്? മോഹൻപട്ടാച്ചൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, പരിച്ഛേദനാ കർമ്മം, ന്യായപ്രമാണം അനുഷ്ഠിക്കുക, പരിച്ഛേദനാ കർമ്മം നിർവഹിക്കുക. അപ്പൊ ഇവിടെ പൗലോസ് ലീഹ ഈ റോമാലേഖനത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ പരിച്ഛേദന എന്ന കർമ്മം പരിപൂർണമായി ജാതികളുടെ അപ്പോസ്തലൻ എന്നാണല്ലോ പൗലോസ് ലീഹ അറിയപ്പെടുന്നത്. അപ്പൊ ജാതികൾക്ക് വേണ്ടി നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് താൻ അത് പറയുന്നു എന്നുള്ളതിനെ വളരെ ആധികാരികമായി മോഹൻപട്ടാച്ചൻ സൂചിപ്പിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകം 14 പിന്നെ വാഗ്ദത്തം കിട്ടിയപ്പോൾ തന്നെ അവന്റെ വിശ്വാസം നീതിയായിട്ട് കണക്കിട്ടു. അതിന് 14 കൊല്ലം കഴിഞ്ഞിട്ടാണ് പരിച്ഛേദന എന്ന പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് അച്ഛൻ സൂചിപ്പിച്ചല്ലോ. അപ്പൊ ഈ പ്രവൃത്തിയെ നമ്മൾ ചുമ്മാതെ പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നു വിശ്വസിക്കുന്നതിനോ അന്ധവിശ്വാസം നീതിയായി കണക്കിടുന്നു നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രവൃത്തിയും വേണ്ടേ, വിശ്വസിച്ചാൽ മാത്രം മതിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പ്രവർത്തനത്തിന്റെ രണ്ട് തലങ്ങൾ നമ്മൾ ആ പ്രവൃത്തി എന്ന വാക്കിൽ നിന്ന് വിവേചിച്ചറിയണം. എന്നാൽ വിശ്വസിക്കുന്നവന്, ദൈവം നീതി കണക്കിടുന്നവന്, അവൻ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് അവനിൽ നിന്ന് പ്രവർത്തനം കൊണ്ട്, അതാ യാക്കോബ് ശ്ലീഹ പറയുന്ന പ്രവൃത്തി. അതുകൊണ്ട് ഇതിനെ രണ്ടിനെ ഒന്ന് വേർതിരിച്ചൊന്നറിയുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് സമയം തീർന്നതുകൊണ്ട് നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ അതിന്റെ വിശദാംശങ്ങൾ പറയാമെന്ന് വിചാരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ റിഫർമേഷൻ ഉണ്ടായതിനു ശേഷം സോളാ സ്ക്രിപ്റ്റുറ, സോളാ ഫിഡേ എന്നുള്ള ആശയം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈ ഫെയ്ത്ത് അലോൺ, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ. ഇത് കഴിഞ്ഞ 9-10 അധ്യായങ്ങളൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേന് അവിടെ ഗ്രേഷ്യ എന്നൊരു ചിന്താഗതിയുണ്ട്. ദൈവത്തിന്റെ കരുണയിലേക്ക് പൗലോസ് ശ്ലീഹായുടെ പഠനങ്ങള് ഈ 9-10 അധ്യായങ്ങളാകുമ്പോൾ വരും. അപ്പൊ അവിടെ വരുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനത് നമ്മുടെ ഓർത്തഡോക്സ് തിയോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്തുകൊണ്ട് ശിശുസ്നാനമൊക്കെ നടത്തുന്നു, ദൈവത്തിന്റെ കരുണയിൽ മാത്രം ആശ്രയിച്ചെന്നൊക്കെയുള്ള ആശയം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട അച്ഛനത് അന്നേരം നമുക്ക് വിശദീകരിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രവൃത്തി എന്നുള്ളത് രണ്ട് തരങ്ങളിൽ അതിനെ കാണണം.
താങ്ക് യു അച്ഛ, താങ്ക് യു സിസ്റ്റർ ജോർജ് അച്ഛൻ ആൻഡ് മറ്റു സൂഷി അച്ഛൻ. ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് സങ്കീർത്തനങ്ങൾ വായിച്ചതും ക്ലാസ്സിൽ പാഠഭാഗം വായിച്ചതും സുനു ജോയ് ആണ്. ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകമാണ്. ഹ്യൂസ്റ്റൺ MMVS റീജിയണൽ സെക്രട്ടറി ആയി ഈ വർഷം പ്രവർത്തിക്കുന്നു. സുനു ചേച്ചിയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ്: അടുത്ത ബുധനാഴ്ച 10-ാം തീയതി, മാർച്ച് 10-ാം തീയതി, പകുതി നോയമ്പായതുകൊണ്ട് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ അടുത്ത ബൈബിൾ ക്ലാസ് 17-ാം തീയതി, മാർച്ച് 17-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 11:00 to 8:00 ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് 6-ാം തീയതി ഡയസിഷൻ ലണ്ടൻ റിട്രീറ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിന്റെ ഫ്ലയറും സൂം ലോഗിൻ ഡീറ്റെയിൽസും ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചതൊക്കെ കിട്ടിയിരിക്കും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഒന്ന് ചോദിക്കുക, ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡയസിഷൻ അസിസ്റ്റന്റ് മെട്രോപൊളിറ്റൻ അപ്രൈം തിരുമേനി മീറ്റിംഗിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുഖ്യ സന്ദേശം നൽകുന്നത് മെർലിൻ മാത്യു കൊച്ചമ്മയാണ്. എല്ലാ റീജിയനെയും ഉൾപ്പെടുത്തിയാണ് പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും റിട്രീറ്റിലേക്ക് ക്ഷണിക്കുകയും പ്രാർത്ഥനാപൂർവ്വം റിട്രീറ്റിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഡയസിഷൻ MMVS ട്രഷറർ ലിസ് ഫിലിപ്സ് ആന്റിക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ആന്റി അത് പറയുന്നതായിരിക്കും.
വളരെ സന്തോഷം. നമ്മുടെ ഡയസിസിന്റെ യൂണിറ്റ് ലെവലിലുള്ള രജിസ്ട്രേഷൻ ഫീസ് $100 ആണ്. അതിന് ഇന്നത്തെ അനൗൺസ്മെന്റിന്റെ കൂട്ടത്തില് അത് രൂപ അത് എഴുതിയിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്റെ അഡ്രസ് അതിലുണ്ട്. ഏത് ചർച്ചിൽ നിന്ന് അയച്ചാലും ആരായിക്കുന്നതെന്നുള്ള ചർച്ചിന്റെ പേരും റിട്ടേൺ അഡ്രസ്സും വേണം. സോ അപ്പം നമുക്ക് അതിന്റെ റെസിപ്റ്റ് അയക്കാനുള്ള സാധ്യതയുണ്ട്. ചിലരെ പള്ളിയുടെ പേര് മാത്രം വെക്കും, അതുകൊണ്ട് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തില്ല. സോ പ്ലീസ് ഡു ദാറ്റ്. പിന്നെ പറയൊന്നുമില്ല. വളരെ ഭംഗിയായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അച്ഛൻ ചോദിച്ചു വേറെ കമന്റ്സ് ഒന്നും ഉണ്ടോന്ന്. വളരെ അച്ഛനതിന്റെ ആ കറക്റ്റ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വെരി നൈസ്, വെരി എൻജോയബിൾ. അച്ഛാ താങ്ക് യു വെരി മച്ച്.
താങ്ക് യു ആന്റി. അച്ഛാ, റിട്രീറ്റിനെ കുറിച്ച് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ?
ഞാൻ അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. നമ്മുടെ ആനുവൽ റിട്രീറ്റ് ആണ്. ദയവേത് എല്ലാ ഇടവകളിൽ നിന്നും പരിപൂർണമായ സഹകരണം, എല്ലാവരുടെയും സഹകരണം ഉണ്ടാണ്. റീജിയണൽ സെക്രട്ടറിമാര്, യൂണിറ്റ് സെക്രട്ടറിമാര്, ഇനി ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും, നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷന്റെ കാര്യം ആദ്യമേ തന്നെ ചെയ്യണം. ഈ ദിവസങ്ങളിൽ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരമാവധി ആൾക്കാരെ അതിനകത്ത് പങ്കെടുപ്പിക്കണം. അത് അനുഗ്രഹീതമായിട്ട് തീരണം. നമ്മുടെ ആത്മീയ പോഷണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. നമുക്ക് വളരെ കിട്ടുന്ന നല്ല നല്ല അവസരങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്രമാത്രം ഭാഗ്യാവസ്ഥയിലൂടെയാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്, ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ. അപ്പൊ അത് ഏറ്റവും അനുഗ്രഹീതമായിട്ട് ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ഉത്സാഹിക്കണം. എല്ലാവരെയും ശനിയാഴ്ച കാണാമെന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു. താങ്ക് യു. നമുക്കെന്നാ അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം പ്ലീസ്.
ശുദ്ധുള്ള ബാവ, ശുദ്ധുള്ള നിരുനാമത്താ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ
പുത്രമേ, ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരുപ്പിന്റെ ഭവനങ്ങളായി സമച്ചു കൊള്ളണമേ.
ദൈവമായ നേരം
അമർച്ചുകൊള്ളണമേ. ആമേ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
താങ്ക് യു എവരിവൺ.